എൻ്റെ സഹോദരങ്ങളെ, അവസാനത്തെ കായിദയാണ് നമ്മൾ പറഞ്ഞു. നമ്മൾ ആദ്യം പഠിച്ച കാര്യം ഫിഖുൽ മസാലിഹി മുഫ്രദ, മസ്ലഹത്തുകൾ മാത്രമുള്ള സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ അവിടെ പറഞ്ഞു മസ്ലഹത്തുകളെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാം ചെയ്യണം, ഒരേ സമയത്ത് രണ്ട് മസ്ലഹത്തിൽ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും മുന്തിയ മസ്ലഹത്ത് ഖുദ്ദിമ അലാ മിൻ, ഏറ്റവും മുന്തിയ മസ്ലഹത്ത് അവിടെ ചെയ്യണം. പിന്നീട് നമ്മൾ പഠിച്ചു ഫിഖുൽ മഫാസിദുൽ മുഫ്രദ, മഫ്സദത്തുകളെ കുറിച്ചിട്ട്. എല്ലാ മഫ്സദത്തുകളും ഒരാൾക്ക് ഒഴിവാക്കാൻ പറ്റിയാൽ എല്ലാം ഒഴിവാക്കണം. ഇനി രണ്ടിൽ ഏതെങ്കിലും ഒരു മഫ്സദത്ത് ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് ചെയ്തിട്ട് വലുതിനെ ഒഴിവാക്കണം. ഇതാണ് രണ്ടാമത്തെ ഖായിദ. പിന്നീട് നമ്മൾ പറഞ്ഞു ഫിഖുൽ മസാലിഹി മൽ മഫാസിദി ജംഅൻ, അത് ഒരുമിച്ചുണ്ടാകും. അവിടെ രണ്ട് ഖായിദകളാണ്, രണ്ടും ഒരുമിച്ചുണ്ടാകും. പക്ഷെ ഒന്ന് കൂടുതൽ മുന്തിയതാണെങ്കിൽ അത് നമ്മൾ ചെയ്യും, മസ്ലഹത്താണെങ്കിൽ അത് ചെയ്യും, മഫ്സദത്താണെങ്കിൽ അത് തടയും. കൂടുതൽ ഒന്നുണ്ടാകും. ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് മസ്ലഹത്തും മഫ്സദത്തും ഒരേ ദർജയിലാണ്. ഏതാണ് റാജിഹ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. തെളിവുകളൊക്കെ എടുത്തു നോക്കിയിട്ടും ഈ മസ്ലഹത്ത് ഇവിടെ ഉണ്ടാകലാണോ നല്ലത്, അതല്ല ഈ മഫ്സദത്ത് ഉണ്ടാകലാണോ ഒഴിവാക്കലാണോ നല്ലത് എന്ന് പറയാൻ പറ്റുന്നില്ല. അഥവാ ഈ മസ്ലഹത്ത് ഞാൻ ചെയ്താൽ അവിടെ ഒരു മഫ്സദത്ത് ബാക്കിയാകും, ഈ മഫ്സദത്തിനെ തടയാൻ പോയാൽ ഈ മസ്ലഹത്ത് എനിക്ക് കിട്ടുകയുമില്ല. അങ്ങനെയാണ് അവിടെ ഉണ്ടാകുക. ഒരു നന്മ ചെയ്താൽ അവിടെ വലിയൊരു തിന്മ അവിടെ സംഭവിക്കും, ആ തിന്മ തടുക്കാൻ പോയാൽ ഈ വലിയ നന്മ ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം എന്നതിന്റെ മറുപടിയാണ് നാലാമത്തെ ഈ ഖായിദ. പണ്ഡിതന്മാർ പറയുന്നു ദറുൽ മഫാസിദി ഔല മിൻ ജൽബിൽ മസാലിഹ്, ഇങ്ങനെയുള്ള സമയത്ത് ആ നന്മ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും തിന്മയെ തടയുക എന്നുള്ളതിനെയാണ് മുന്തിക്കേണ്ടത് എന്നാണ്. ഇത് രണ്ടും ഒരേപോലെയുള്ളതാണ്. മൂന്നാമത്തെയും നാലാമത്തെയും കായിക നമ്മൾ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കായികയിൽ രണ്ടും മഫ്സലഹത്തും മഫ്സലഹത്തും ഒരുമിച്ചുണ്ട് എന്നേ ഉള്ളൂ, പക്ഷെ രണ്ടിന്റെയും ദറജ ഒരേപോലെയല്ല. ഒന്നുകിൽ മസ്ലഹത്ത് മുന്തിയതായിരിക്കും, അപ്പൊ നമ്മൾ അത് ചെയ്യും, മഫ്സലഹത്ത് അവിടെ കുറച്ച് ബാക്കിയാൽ പരിഗണിക്കില്ല. അല്ലെങ്കിൽ മഫ്സലഹത്ത് കൂടുതലായിരിക്കും, മസ്ലഹത്ത് കുറവായിരിക്കും, അപ്പൊ അതിനെ തടുക്കാൻ പോകും, അപ്പൊ ചില മസ്ലഹത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ കുഴപ്പമാക്കില്ല. ഇത് മസ്ലഹത്തും മഫ്സലഹത്തും ഒരേ ദറജയിലാണ് നിൽക്കുന്നത്. ഒന്ന് ചെയ്താൽ മഫ്സലഹത്തിനെ തടുക്കാൻ പോയാൽ ഈ മസ്ലഹത്ത് ഇയാൾക്ക് നഷ്ടപ്പെട്ടു, ഈ മസ്ലഹത്ത് എടുക്കാൻ പോയാൽ ഈ മഫ്സലഹത്ത് ഇവിടെ ബാക്കിയാകും. അങ്ങനെയുള്ള പ്രശ്നമാണ് ഈ ഖായിദയിൽ ഉള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും തന്നെ ഈ ഖായിദ അംഗീകരിച്ചവരാണ്. എല്ലാ ഒരുപാട് എല്ലാ മദ്ഹബികളിലും അതുപോലെ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ ഈ ഖായിദ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഖായിദയിൽ ഒരിക്കലും തന്നെ എല്ലാ മസ്ലഹത്തുകളുമുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. അത് നമ്മൾ ഒന്നാമത്തെ ഖായിദയിലാണ് പറഞ്ഞത്. എല്ലാ മഫ്സദത്തുകളും വരുന്ന ഖായിദയും ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇനി മസ്ലഹത്ത് മുന്തി നിൽക്കുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നില്ല. അത് മൂന്നാമത്തെ ഖായിദയിൽ നമ്മൾ പഠിച്ചു അത് ചെയ്യണമെന്നുള്ളത്. മഫ്സദത്ത് മുന്തി നിൽക്കുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നില്ല, അത് മൂന്നാമത്തെ ഖായിദയിൽ പഠിച്ചു അതിനെ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളത്. ഈ ഖായിദയിൽ മസ്ലഹത്തും മഫ്സദത്തും ഒരുപോലെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നതിനെ മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. സഹോദരങ്ങളെ, ഈ ഖായിദ അതിൽപ്പെട്ടതാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. ഒരു കാര്യം അത് ഹലാലാണ് ഹറാമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടായി, അഥവാ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന സംശയമുണ്ടായാൽ അവിടെ നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് ചെയ്യുക. അദ്ദേഹം പറയുന്നു ഇദ്ഷ്തബഹൽ ഹലാലു വൽ ഹറാം, ഹലാലും ഹറാമോ ആണോ എന്നുള്ളത് സംശയമുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? ഇജ്തനബഹുമ, അത് രണ്ടും ഉപേക്ഷിക്കുക. കാരണം ഇതിലേതാണ് നമുക്കറിയില്ല. ഒരാൾ ഒരു രണ്ട് കുപ്പി കൊണ്ടുവന്നു, എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഒന്നിൽ പാലാണ് ഒന്നിൽ കള്ളാണ് എന്ന് പറഞ്ഞു. പുറത്തുനിന്ന് നോക്കി ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നെടുത്താൽ അത് ചിലപ്പോൾ കള്ളായിരിക്കും, പാലായിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയുണ്ട് എന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യും? രണ്ടും ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. കാരണം പാല് കുടിച്ച് ഉപകാരം കിട്ടുക എന്നതിനേക്കാൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? അബദ്ധവശാൽ പോലും ഞാൻ കള്ളു കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത് ദറുൽ മഫാസിദ് ഔല മിൻ ജൽബിൽ മസാലിഹ്. ഇത് മനുഷ്യന്മാരുടെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമാണ്, മനുഷ്യന്മാരുടെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമാണ്. ഒരാൾ രോഗമായി ഇങ്ങനെ കിടക്കുകയാണ്, രോഗമായി കിടക്കുകയാണ്, ഒരാൾ രണ്ട് മരുന്ന് ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക, ബുദ്ധിപരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. എന്നിട്ട് പറയാണ് ഈ ഒരു ഇതിൽ ഒരു ഗുളിക കുടിച്ചാൽ നിന്റെ രോഗം പൂർണ്ണമായി മാറും, നീ പൂർണ്ണ ആരോഗ്യവാനായി മാറും. രണ്ടാമത്തെ ഗുളിക കുടിച്ചാൽ ഉടനെ മരിച്ചു പോവും, ഉടനെ തട്ടിപ്പോവും. ബുദ്ധിയുള്ള ആൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ തീരുമാനിക്കുമോ? രണ്ടായാലും കുഴപ്പമില്ല, 50-50 എന്ന് പറഞ്ഞിട്ട് ഒന്നും എടുക്കില്ല. കാരണം അത് ബുദ്ധിയുടെ താല്പര്യമാണ്. അങ്ങനെ വന്നാൽ എനിക്കിതിൽ ഏതെങ്കിലും ഒരു ഗുളിക കിട്ടി, എൻ്റെ പൂർണ്ണമായ രോഗം ശിഫയാകുന്നതിനേക്കാളും എനിക്ക് നല്ലത് എന്താണ്? ഈ ഉള്ള രോഗത്തിൽ മരിക്കാതെ ജീവിച്ചു കഴിയുക എന്നുള്ളതാണ്. അവിടെ എന്താണ് പരിഗണന കൊടുത്തത്? ദറുൽ മഫാസിദ്, മരിക്കുക എന്ന് പറയുന്ന മഫ്സദത്തിന്റെ തടയലാണ് ഔലാ മിൻ ജൽബിൽ മസാലിഹ്, പൂർണ്ണ ആരോഗ്യം കിട്ടുക എന്ന് പറയുന്ന മസ്ലഹത്ത് കൈവരിക്കുക എന്നതിനേക്കാളും മുൻഗണന കൊടുക്കേണ്ടത്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇത് നഖലും അക്കലും കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, ബുദ്ധി കൊണ്ടും തെളിവുകൾ കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതേപോലെയാണ് ഇദ്ഷ്തബഹ താഹിറു ബിൻ നജിസ്, ഒരു കാര്യം താഹിറാണോ നജിസാണോ എന്ന് സംശയം വന്നാൽ ഫജ്തനാബഹുമ ജമീഅൻ വാജിബ്, അത് രണ്ടും ഉപേക്ഷിക്കുക എന്നുള്ളത് വാജിബാണ്. ഒരാൾ വുളു എടുക്കാൻ രണ്ട് മഗ്ഗിൽ വെള്ളം കൊണ്ടു തന്നു, എന്നിട്ട് പറഞ്ഞു ഒന്നിൽ മൂത്രം കലർന്നിട്ടുണ്ട്, ഒന്ന് ശുദ്ധിയുള്ളതാണ്, ഏതാണെന്ന് എനിക്കറിയില്ല, ഞാൻ നേരത്തെ ഇങ്ങനെ എടുത്ത് മാർക്ക് ചെയ്ത് വെച്ചു, ഇപ്പം മനസ്സിലാകുന്നില്ല, രണ്ടിൽ ഏതോ ഒന്ന് മൂത്രം കലർന്നിട്ടുണ്ട്, ഏതോ ഒന്ന് ശുദ്ധിയുണ്ട്. ഇവിടെ രണ്ടും ഉപേക്ഷിക്കേണ്ടതുണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഈ ചെയ്യുന്നത്, കാരണം ഇത് രണ്ടിലേതോ ഒന്നുണ്ട് നമുക്കറിയാം, അറിയാതെ ചെയ്തത് വിഷയം വേറെയാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, ഇത് രണ്ടിലേതോ ഒന്ന് നജസുണ്ട് എന്നുള്ളത്. ആ സമയത്ത് ഇയാൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വെള്ളം ഉപേക്ഷിക്കണം. ഇനി വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലോ തയമ്മും ചെയ്യണം. കാരണം അല്ലാഹു തആല വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തയമ്മും ചെയ്യാനാണ് പറഞ്ഞത്. രണ്ടും ഉപേക്ഷിക്കുക, കാരണം രണ്ടിലേതോ ഒന്ന് ഹറാമുണ്ട്, അത് രണ്ടും ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. ഇതൊക്കെ ഈ ഖായിദയുടെ കാര്യത്തിൽ വന്നതാണ്. ഇനി സഹോദരങ്ങളെ, ഈ ഖായിദക്കുള്ള തെളിവുകളാണ് ഇൻഷാല്ലാ ഇനി വായിക്കാൻ പോകുന്നത്. അഥവാ നന്മ തിന്മകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് നന്മ സ്വായത്തമാക്കുന്നതിനേക്കാൾ, നന്മ ചെയ്യുന്നതിനേക്കാൾ തിന്മ തടയലാണ് വേണ്ടത് എന്നതിനുള്ള ഖായിദകൾ. ഒന്നാമതായി അല്ലാഹു തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യന്മാരെ, അവരുടെ ആരാധ്യന്മാരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ചീത്ത പറയാൻ പാടില്ല. ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം, അക്രമമായിക്കൊണ്ട് യാതൊരു അറിവുമില്ലാതെ അവർ തിരിച്ച് അള്ളാഹുവിനെ ചീത്ത പറയുന്ന അവസ്ഥയുണ്ടാകും എന്നാണ്. ഇവിടെ കുഫ്ഫാറുകളുടെ ആലിഹത്തുകളെ, മുശ്രിക്കുകളെ, വിഗ്രഹങ്ങളെ, അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന വസ്തുക്കളെ ചീത്ത പറയുക എന്ന് പറയുന്നത് ഒരു മസ്ലഹത്ത് തന്നെയാണ്. കാരണം അവരെ നിന്ദിക്കുക, കാരണം അവരിലേക്ക് ആളുകൾ വരാതിരിക്കുക, ഇതൊരു നിന്ദ്യമായ കാര്യമാണ്. ഇതിനെയാണോ ആരാധിക്കുന്നത്? കണ്ണു കാണാത്ത, ചെവി കേൾക്കാത്ത, ഒരു ബോധമില്ലാത്ത, ഇതെന്ത് വസ്തുവാണ്, ഇതിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ നിന്ദ്യമാക്കുക എന്ന് പറയുന്നത് ആളുകൾക്ക് അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്. അത് പറയലൊരു മസ്ലഹത്താണ്. എന്നാൽ അത് പറയാൻ ചെന്നാൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? മഫ്സദത്താണ് ഉണ്ടാകുന്നത്. എന്താണ് മഫ്സദത്ത്? അവർ ഫയസുബ്ബുല്ലാഹ, അവർ അള്ളാഹുവിനെ ചീത്ത പറയും, അള്ളാഹുവിനെ ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദറുൽ മഫാസിദ്, മഫ്സദത്തിനെ തടയുക അഥവാ അള്ളാഹു ചീത്ത പറയപ്പെടാതിരിക്കുക എന്നതാണ് ഔലാ മിൻ ജൽബിൽ മസാലിഹ്, ഈ അവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറഞ്ഞ് ആളുകൾക്ക് അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന മസ്ലഹത്തിനേക്കാളും നമ്മൾ മുന്തിക്കേണ്ടത് എന്നത് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, യഖൂലുല്ലാഹു തആല നാഹിയൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനീൻ അൻ സബ്ബി ആലിഹത്തിൽ മുശ്രിക്കീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളയോടും മുഅ്മിനീങ്ങളോടും മുശ്രിക്കുകളുടെ വിഗ്രഹങ്ങളെ ചീത്ത പറയുന്നതിനെ തടുക്കുകയാണ്. വ ഇൻ കാന ഫീഹി മസ്ലഹ, അതിൽ മസ്ലഹത്തുണ്ടെങ്കിലും, ഇല്ല അന്നഹു തതറത്തബു അലൈഹി മഫ്സദത്തുൻ അഅളമു മിൻഹ, അതിനേക്കാളും വലിയ മഫ്സദത്ത് ശേഷം വൈവക്കും. വഹിയ മുഖാബലത്തുൽ മുശ്രിക്കീന ബിസബ്ബി ആലിഹത്തിൽ മുഅ്മിനീൻ, അഥവാ മുഅ്മിനീങ്ങളുടെ അള്ളാഹുവിനെ അവർ എന്ത് ചെയ്യും? അവർ മുശ്രിക്കുകൾ ചീത്ത പറയും എന്നുള്ളതാണത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതിനുള്ള തെളിവായി അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞ മറ്റൊരു കാര്യവും ഇവർ തെളിവെടുത്തതായി കാണാൻ സാധിക്കും. എന്താണത്? അള്ളാഹു തആല മുശ്രിക്കുകളുടെ നിരർത്ഥകത പറയുമ്പോൾ പറഞ്ഞു, ഖുൽ, നബിയെ ചോദിക്കുക, അതഅബ്ദൂന മിൻ ദൂനില്ലാ, നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നു, മാ യംലിക്കു ലക്കും ദറൻ, നിങ്ങൾക്കൊരു ഉപദ്രവവും അവർ കുടുംബപ്പെടുത്തുന്നില്ല, വലാ നഫ്അൻ, നിങ്ങൾക്കൊരു ഉപകാരവും അവർ കൊണ്ടുതരുന്നില്ല. വല്ലാഹു ഹുവ സമീഉൽ അലീം, എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നാണ്. ഇവിടെ എന്താണ്, അല്ലാഹു തആല ഫഖദ്ദമ അല്ലാഹു ദർറ അലൻ നഫ്, ഉപദ്രവത്തെയാണ് ആദ്യം എടുത്തു പറഞ്ഞത്. അവർ ഉപദ്രവം നിങ്ങൾക്ക് ഉപമപ്പെടുത്തുന്നത്, ഉപദ്രവം നിങ്ങളെ ഉപദ്രവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, ഉപകാരം ചെയ്യാൻ സാധിക്കുന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു തആല ഉപദ്രവത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞതിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് എപ്പോഴും മുൻഗണന വേണ്ടത് എന്നതിന് ഈ ആയത്തിൽ തെളിവുണ്ട് എന്നാണ്. അതേപോലെ മറ്റൊരു തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇദാ അമർതുകും ബിഷൈഇൻ ഫഅതൂ മിൻഹു മസ്തതഅതും, നിങ്ങളോടൊരു കാര്യം കൽപ്പിക്കപ്പെട്ടാൽ അത് സാധിക്കുന്ന അത്ര നിങ്ങൾ ചെയ്യുക. വഇദാ നഹൈതുകും അൻ ഷൈഇൻ ഫദ്ഊ, എന്നാൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഞാൻ വിരോധിച്ചാൽ അത് പൂർണ്ണമായി ഉപേക്ഷിക്കുക, സാധിക്കുന്നത്ര എന്ന് പറഞ്ഞിട്ടില്ല. കാരണം മഫ്സദത്തിനെ തടുക്കുക എന്നുള്ളതാണ് എപ്പോഴും മുന്തിക്കുന്നത്, മഫ്സദത്തിനെ തടുക്കുക എന്നുള്ളതാണ് മുന്തിക്കുന്നത്, അത് സാധിക്കുന്നത്ര എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ മസ്ലഹത്തിന് രണ്ടാമതാണ്, മസ്ലഹത്ത് സാധിക്കുന്നത്ര ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ, പക്ഷെ ആദ്യം മഫ്സദത്തിന് മുഴുവനും ഒഴിവാക്കണം. അതിന് മുഴുവനും ഒഴിവാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പിന്നീടുള്ള തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസാണ്. ആ ഹദീസിൽ ഇപ്രകാരമാണ്, അവിടുന്ന് പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ അല തുറഖാത്ത്, സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് സൂക്ഷിക്കണം. ഖാലു മാ ലനാ ബുത്ത്, നമുക്കങ്ങനെ ചെയ്യാതെ നിർവാഹമില്ലല്ലോ. എന്താണ് അവർ പറയാൻ കാരണം? ഈ ഹദീസ് കേൾക്കുന്ന സമയത്ത് പലരും ചിന്തിക്കും, എന്തിനാണ് അവർക്കിങ്ങനെ വഴിയോരത്ത് ഇരിക്കാൻ എത്ര നിർബന്ധം, വീട്ടിൽ തന്നെ ഇരുന്നൂടെ എന്ന് വിചാരിക്കും. പണ്ഡിതന്മാർ പറയുന്നത്, സഹാബത്തിൻ്റെ വീടുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് പോലെ തന്നെയാണ്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കിടന്നാൽ അവിടുന്ന് കാല് നീട്ടണമെങ്കിൽ സ്ഥലമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്ന സമയത്തും തൊട്ടാൽ അവിടുന്ന് കാല് വലിക്കും, എന്നിട്ടാണ് സുജൂദ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ഒരു വീട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് സഹാബത്തിൻ്റെയൊക്കെ വീട്, ചെറിയ മുറികളായിരുന്നു, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടുകാരുമായി സംസാരിക്കാൻ, മറ്റു പല ജോലിക്കാര്യങ്ങൾ സംസാരിക്കാൻ, നമ്മളൊക്കെ പോലെ വീട്ടിലൊരു സിറ്റിംഗ് റൂമും ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോലായി ഒന്നും അവരുടെ അടുത്തില്ല. അവരെ സംബന്ധിച്ചിടത്ത് വീട്ടിൻ്റെ പുറത്തിരുന്നിട്ട് സംസാരിക്കുക എന്നതേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, ഇയ്യാകും വൽ ജുലൂസ അല തുറഖാത്ത്, നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? കാരണം വഴിയോരങ്ങളിൽ സ്ത്രീകൾ പോകുന്നുണ്ടാകും, അങ്ങനെയുള്ള പല ഫിത്നകൾ ഉണ്ടാകും. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഫഇദാ അബൈതും ഇല്ലൽ മജാലിസ് ഫഅതു തരീഖ ഹഖഹ, നിങ്ങൾ വഴിയോരങ്ങളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് എങ്കിൽ തരീഖിന്, വഴിക്ക് അതിൻ്റെ അവകാശം കൊടുക്കണം. അവർ ചോദിച്ചു, വമാ ഹഖു തരീഖ്, എന്താണ് ഹഖു തരീഖ്, വഴിയോരത്തിന് കൊടുക്കേണ്ട, വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പാലിക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്, ഖള്ളുൽ ബസർ, കണ്ണ് സൂക്ഷിക്കണം. വഖഫുൽ അദ, ഉപദ്രവങ്ങളെ പിടിച്ചു വെക്കണം, ആരെ ഉപദ്രവിക്കരുത്. വറദ്ദു സലാം, സലാം മടക്കണം. വഅംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. വന്നഹ്യു അനിൽ മുൻകർ, തിന്മ വിരോധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ചില മസ്ലഹത്തുകൾ ഉണ്ട്, അവിടെ പുറത്തിരുന്നേ മതിയാകൂ. പക്ഷേ അതേപോലെ തന്നെ മഫ്സദത്തുണ്ട്. എന്താണത്? വഴിയോരത്തിലിരുന്നാൽ ഇങ്ങനെയുള്ള ഹറാമുകളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഫ്സദത്തിനെ തടുക്കാനാണ് അവരോട് ആദ്യം പറഞ്ഞിട്ടുള്ളത്. മഫ്സദത്തിനെ തടുക്കണം, മസ്ലഹത്തുണ്ട് എങ്കിലും മഫ്സദത്തിനെ തടുക്കുക എന്ന കാര്യമാണ് അവിടുന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഖള്ളുൽ ബസറും കഫുൽ അദയുമാണ് അവിടുന്ന് ആരംഭിച്ചിട്ടുള്ളത്. വഴിയോരത്തിന്റെ ഹക്ക് പറയുമ്പോഴും നിങ്ങൾ കണ്ണ് സൂക്ഷിക്കണം, ഉപദ്രവം ഒഴിവാക്കണം, അത് ദറുൽ മഫാസിദാണ്. പിന്നീടാണ് ജൽബുൽ മസാലിഹായ കാര്യം പറഞ്ഞത്. എന്ത്? റദ്ദു സലാം, സലാം അടക്കണം. അംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. വനഹിയുൻ അനിൽ മുൽക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും ആദ്യം ദറുൽ മഫാസിദിനെയാണ്, മഫ്സദത്ത് ഒഴിവാക്കാനാണ് മുദ്ദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതൊക്കെ ഇതിലുള്ള തെളിവുകളാണ്. അതിനുശേഷം പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കുള്ള വിഷയമാണ് മഹാനായ അശ്ശൗഖാനി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അസ്സൈലുൽ ജറാർ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ദഫ്ഉൽ മസാസിദി മുഖദ്ദമുൻ അലൽ ജൽബിൽ മസാലിഹ് ബിൽ ഇത്തിഫാഖ്, മസ്ലഹത്തിനെ മഫ്സദത്തിനെ തടുക്കുക, മസ്ലഹത്തിനേക്കാളും മസ്ലഹത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും മഫ്സദത്തിനെ തടുക്കുക എന്നുള്ളതാണ് മുന്തിക്കപ്പെടേണ്ടത് എന്നുള്ളത് ഇത്തിഫാക്കുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. എനി സഹോദരങ്ങളെ, ഈ ഖാഇദ നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെയൊക്കെയാണ് വരുന്നത് എന്ന കാര്യമാണ് ഇൻഷാ അള്ളാ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ അവസാന ഭാഗമാണ്. ഈ കായിതകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചിലപ്പോൾ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് ഇത് പെരുമാറേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നാണ്. അതിൽ പെട്ടതാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഇദ വജബ അലൽ മർഅതി അൽ ഗുസ്ലു വലം തജിദ് സൂത്രത്തും മിനർ റിജാലി തുഅഖ്ഖറുൽ ഗുസ്ലു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എവിടെയെങ്കിലും ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് അവൾക്ക് ജനാബത്തുണ്ടായി, കുളിക്കേണ്ടതായ ഒരവസ്ഥ അവൾക്കുണ്ടായി. എന്നാൽ കുളിക്കാൻ അവിടെ ഒരു മറ, പുരുഷന്മാരിൽ നിന്നുള്ള ഒരു മറ സ്വീകരിക്കാൻ അവിടെയുള്ളൊരു ടോയ്ലറ്റ് സംവിധാനമോ മറ്റോ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ തുഅഖ്ഖറുൽ ഗുസ്ലു, കുളി വൈകിപ്പിക്കുക എന്നതാണ് അവൾ ചെയ്യേണ്ടത്. കുളി വൈകിപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ലിഅന്ന ഫീ കശ്ഫിൽ മറഅത്തി അല റിജാലി മഫ്സദ, പുരുഷന്മാർ അവരുടെ ഔറത്ത് കാണുക എന്നുള്ളത് മഫ്സദത്താണ്. വഫീ തഖ്ദീമിൽ ഗുസ്ലി ഇൻദ വുജൂബിഹി മസ്ലഹ, കുളി നിർബന്ധമാകുന്ന സമയത്ത് അത് വേഗം കുളിക്കുക എന്നുള്ളത് മസ്ലഹത്താണ്. ഇത് രണ്ടും ഒരുപോലെ വന്നിരിക്കുകയാണ്. വദർഉൽ മഫാസിദ്, സ്ത്രീയുടെ ഔറത്ത് കാണാതിരിക്കുക എന്ന മഫ്സദത്ത് കാണാതിരിക്കണം, അഥവാ ആ മഫ്സദത്ത് തടുക്കുക എന്നുള്ളതാണ് ഔലാമിൻ ജൽബിൽ മസാലെ, ശുദ്ധി ഉണ്ടാകുക എന്ന മസ്ലഹത്തിനേക്കാളും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെ ഉള്ള കാര്യമാണ് ഇദ് ഇഷ്തബഹത് മുഹ്റിമ ബി അജ്നബിയാതിൻ മഹ്സൂറാത് ലം യഹില്ല സവാജു ബി ഇഹ്ദാഹുന്ന ഹത്താ തഅലമൽ മുഹറമത മിൻഹുന്ന. ഒരാൾക്ക് ഒരു പാലുകുടി ബന്ധത്തിലോ മുലകുടി ബന്ധത്തിലോ മറ്റോ ഒക്കെ ഒരു സ്ത്രീ ഉണ്ട് എന്നൊരു ധാരാൾക്ക് സംശയം, അഥവാ ഈ സ്ത്രീയുടെ മകൾ അവൾ എൻ്റെ ഉമ്മയിൽ നിന്നും പാല് കുടിച്ചിട്ടുണ്ട്, പക്ഷേ രണ്ട് പാലാണ്, മൂന്ന് തവണ പാല് കുടിച്ചോ അഞ്ച് തവണ പാല് കുടിച്ചോ എന്നൊന്ന് സംശയമാണ് അവന്. അഞ്ച് തവണ പാല് കുടിച്ചിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അവൾ ഇവളുടെ ഉഹ്താണ്, സഹോദരിയാണ്, മുലകടി ബന്ധത്തിലെ സഹോദരിയാണ്. പക്ഷെ സംശയം, അത് മൂന്ന് തവണ നാല് തവണ അഞ്ച് തവണ സംശയം, ഇങ്ങനെയുള്ള സമയത്ത് അത് ഹറാമാണോ അതല്ല ഹലാലാണോ എന്നുള്ള സംശയം ഉണ്ടാകുന്ന സമയത്ത് അവനൊരിക്കലും അവളെ വിവാഹം ചെയ്യാൻ പാടില്ല. കാരണം അവൾ വിവാഹം ചെയ്യാതിരിക്കുക എന്നുള്ളത് കൊണ്ട് വലിയൊരു കുഴപ്പമില്ല. വിവാഹം ചെയ്യുകയാണ് എങ്കിൽ അവിടെ മഫ്സദത്താണ്. ഇവിടെ ഒരു മസ്ലഹത്ത് ഉണ്ട് കല്യാണം കഴിക്കുക എന്നുള്ളത്, പക്ഷേ അവിടെ മഫ്സദത്തിനെയാണ് നമ്മൾ തടയേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെയാണ് വേട്ടനായ പിടിച്ചുകൊണ്ടുവരുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാവുന്നതാണ്. വേട്ടനായ, പഠിപ്പിക്കപ്പെട്ട വേട്ടനായ കൊണ്ടുപോയി എന്തിനെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടുവന്നാൽ അത് നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ നമുക്കൊരിക്കൽ സംശയം, ഈ വേട്ടനായയുടെ കൂടെ അതല്ലാത്ത മറ്റെന്തെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കാത്തതായ നായം കൂടി രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവന്നതാണോ എന്ന സംശയം, അഥവാ കിട്ടിയ മാംസം ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുണ്ടായാൽ അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് ഇത് ശരിക്കും അറുത്തിട്ടുണ്ടോ അതല്ല മയ്യത്താണോ എന്നൊരാൾക്ക് സംശയമുണ്ടാകുകയാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഉപേക്ഷിക്കുക. കാരണം ചിലപ്പോൾ അത് മയ്യത്താകാൻ സാധ്യതയുണ്ട്, അത് ഉപേക്ഷിക്കുക. അതിൽപ്പെട്ടതാണ്. അതുപോലെയുള്ള മറ്റൊരു ഉദാഹരണമാണ് നോമ്പുകാരനായിരിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാതിരിക്കുക എന്നുള്ളത്. മുബാലഖത്തും ഫിൽ ഇസ്തിൻശാഖ്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതായ മസ്ലഹത്താണ്. പല ആളുകളും അത് ചെയ്യാറില്ല. പല ആളുകളും മൂക്കിൽ വെള്ളം കയറ്റുമ്പോൾ ഉള്ളു കൊടുക്കുമ്പോൾ മൂക്കിൻ്റെ തുമ്പത്ത് മാത്രം ഇങ്ങനെ തട്ടിക്കും, ചില ആളുകൾ തട്ടിക്കും. അങ്ങനെയല്ല വേണ്ടത്. മൂക്കിൽ അകത്തെ മൂക്കിൻ്റെ തരിമൂക്കിലേക്ക് വെള്ളം എത്തി യഥാർത്ഥത്തിൽ ചീറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബാലിഗു ഫിൽ ഇസ്തിൻശാഖ്, ഇസ്തിൻശാഖ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് മേലോട്ടെത്തിക്കണം, നന്നായി തരിമൂക്കിലേക്ക് എത്തിക്കണം. പലരും ചെയ്യാറില്ല, ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ അവിടുന്ന് പറഞ്ഞു ഇല്ലാ തക്കൂന സായിമൻ, നീ നോമ്പുകാരനാണെങ്കിൽ വേണ്ട. എന്താണ് നോമ്പുകാരനായാൽ മൂക്കിൽ വെള്ളം കയറ്റിയാൽ അത് എന്താവാൻ സാധ്യതയുണ്ട്, അത് അണ്ണാക്കിലേക്ക് എത്താനും നോമ്പ് മുറിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ദറുൽ മഫാസിദ്, ആ മഫ്സദത്ത്, നോമ്പ് മുറിയുക എന്ന് പറയുന്ന മഫ്സദത്തിന്റെ തടയിലാണ് ഔലാ മിൻ ജൽബിൽ മസാലിഹ്, തഹാറത്തിന്റെ പൂർണ്ണത കിട്ടുക, ശുദ്ധിയുടെ പൂർണ്ണത കിട്ടുക എന്ന് പറയുന്ന മസ്ലഹത്തിനേക്കാളും മുന്തിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെയാണ് ഒരു മനുഷ്യന് ഒരു വീട്ടിലൊരു മസ്ലഹത്ത് ഉണ്ട്. നമുക്കറിയാം വീട്ടിലെ മസ്ലഹത്തിൽ പെട്ടതാണ് നമ്മുടെ മഴ പെയ്താൽ വെള്ളം പോകുന്ന ഒരു പാത്തി ഉണ്ടാകും, അല്ലെ, അതിന് അങ്ങനെയല്ലേ പറയാറുള്ളത്, വെള്ളം പോകുന്ന ഒരു വീട്ടിൽ നിന്നുള്ളൊരു പൈപ്പ് ഉണ്ടാകും, അതൊരു മസ്ലഹത്താണ്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകും, മസ്ലഹത്താണ് അത് പോകുക എന്നുള്ളത്. പക്ഷേ ആ വെള്ളം നമ്മൾ പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ അയൽവാസിയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് അയൽവാസിക്ക് ഉപദ്രവം ഉണ്ടാവുമെങ്കിലും അയാളുടെ വീട്ടിൽ വെള്ളം കയറും, അല്ലെങ്കിൽ അയാൾക്ക് മുറ്റത്ത് പ്രശ്നമാകും, അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത് എങ്കിലോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, മറിച്ച് ആ മഫ്സദത്തില്ലാതിരിക്കാനാണ് നമ്മൾ ആ നിമിഷം ചെയ്യേണ്ടത്. പിന്നീട് ഇതിനുള്ള സൊല്യൂഷൻ നമ്മളത് വേറെ കാണണം. എപ്പോഴും മഫ്സദത്തില്ലാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ആരെങ്കിലും മുസ്ലിമീങ്ങൾ പോകുന്ന വഴിയിൽ അവർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ ആ വഴി ഇടുക്കമുള്ള വഴിയാണ്. അങ്ങനെ കിണർ കുഴിച്ചാലും ഒരുപാട് മസ്ലഹത്ത് മുസ്ലിമീങ്ങൾക്കുണ്ട്, വെള്ളം കിട്ടും, മറ്റു ഉപകാരമുണ്ട്. ചിലപ്പോൾ ദൂരെ പോയി പോകുന്നതിന് പകരം അടുത്ത് തന്നെ വെള്ളം കിട്ടും, പക്ഷെ ആ ഇടുക്കുള്ള വഴിയാണ്. ചിലപ്പോൾ ആളുകൾ നടന്നു പോകുമ്പോൾ ആ കിണറ്റിൽ വീഴാനും സാധ്യതയുണ്ട്. എങ്കിൽ വെള്ളം അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മസ്ലഹത്തിനേക്കാൾ മുന്തിക്കേണ്ടത് അവർ ആ കിണറ്റിൽ വീണ് മരിക്കാതിരിക്കുക എന്ന മഫ്സദത്ത് ഇല്ലാതിരിക്കാനാണ്, ഇല്ലാതാക്കാനാണ്. അതുകൊണ്ട് അവിടെ ആളുകൾ മരിക്കാതിരിക്കാനുള്ള മഫ്സദത്താണ് എപ്പോഴും ചെയ്യേണ്ടത്. ഇതേതാനും ചില ഉദാഹരണങ്ങളാണ് സഹോദരങ്ങളെ. നമ്മുടെ നിത്യജീവിതത്തിലും അതല്ലാത്ത സന്ദർഭങ്ങളിലുമെല്ലാം മസ്ലഹത്തുകളും ഇതുപോലെയുള്ള മഫ്സദത്തുകളും ധാരാളം ഉണ്ടാകും. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഇതിൻ്റെ ഖവാഇദ് തർജീഹ്, ഏതാണ് നമ്മൾ മുന്തിക്കേണ്ടത്, ഏതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഖുർആനിലും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മസ്ലഹത്തും മഫ്സദത്തും തീരുമാനിക്കപ്പെടുക. അതല്ലാതെ ഓരോരുത്തർക്കും തോന്നുന്നത് ഇന്നത് മസ്ലഹത്ത്, ഇന്നത് മഫ്സദത്ത് എന്ന് പറഞ്ഞ് ചെയ്യൽ അനുവദനീയമല്ല. കാരണം ഈ ബാബ് തന്നെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, ഈ അധ്യായത്തിൻ്റെ വകുപ്പിലൂടെ തന്നെ ഒരുപാട് ഹറാമുകളെ ഹലാലാക്കി കാണിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള വലാലത്തിൻ്റെ വഴികേടിൻ്റെ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ അവരിൽ ചിലർ അൽ ഹലാലു അൽ ഹറാമു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഹറാമു ഹലാല് എന്ന് പറഞ്ഞ് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഒരുപാട് ഹറാമുകളെ ഹലാലാക്കി അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള മസ്ലഹത്തുകൾ പറഞ്ഞിട്ട് അതിൽപ്പെട്ടതാണ്, അതിൽ ഈ കിതാബ് എഴുതിയ വ്യക്തി പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് ബാങ്കിൽ ജോലി ചെയ്യൽ ഹലാലാണ് എന്നാണ്. ഏതാണ് അയാൾക്ക് അതിനുള്ള മസ്ലഹത്തൊക്കെ ആയിട്ട് അയാൾ പറയുന്നത്? അയാൾ പറയുന്നത് അയാളുടെ ബുദ്ധിയാണ്. മുസ്ലിമീങ്ങൾ ഇങ്ങനെ ബാങ്കിൽ നിന്നും പലിശ ഉണ്ട് എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയാൽ അവിടെ കുഫ്ഫാറുകളൊക്കെ ഇങ്ങനെ എല്ലാ ബാങ്കിലും കുഫ്ഫാറുകളായിരിക്കും. പിന്നീട് കുഫ്ഫാറുകൾ ഇങ്ങനെയുള്ള ജോലിയിലൊക്കെ കയറിപ്പറ്റിയാൽ മുസ്ലിമീങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ കുറഞ്ഞു പോകും. മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടുകയില്ല, ജോലികളൊന്നും കിട്ടുകയില്ല. മുസ്ലിമീങ്ങളൊക്കെ വളരെ പിന്നോക്ക അവസ്ഥയിൽ എത്തിപ്പോകും. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അങ്ങനെ ഈ പിന്നോക്ക അവസ്ഥയിൽ എത്തുക എന്ന മഫ്സദത്തിനേക്കാൾ നമ്മൾ മുന്തിക്കേണ്ടത്, അങ്ങനെയുള്ളതിനേക്കാൾ നമ്മൾ ഈ മസ്ലഹത്തിനെ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യണമെന്ന് പറയുന്ന മസ്ലഹത്തിനെ മുന്തിക്കണമെന്ന് പറഞ്ഞ് പലിശയുള്ള ബാങ്കിലൊക്കെ ജോലി ചെയ്യാൻ ഫത്വ കൊടുത്ത മുഫ്തിമാരെ കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം ആ കിതാബുകളിൽ പിന്നീട് സലഫി ഉലമാക്കൾ തന്നെ ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഹഫിളള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിന് മറുപടി എഴുതിയിട്ടുണ്ട്. ആ കിതാബിൽ അദ്ദേഹം അങ്ങനെ മ്യൂസിക് ഹലാലാക്കുന്നു, ആണും പെണ്ണും കൈ കൊടുക്കുന്നത്, മുസാഫഹത്ത് നടത്തുന്നത് ഹലാലാക്കുന്നു, ഇങ്ങനെ ധാരാളം കാര്യങ്ങളെ ഇദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും തോന്നുന്ന അത് മഫ്സദത്താണ്, ഇത് മസ്ലഹത്താണ് എന്ന് പറഞ്ഞിട്ട് ഈ ഖവാഇദ് തർജീഹ് കൃത്യമായി ചെയ്യാതെ ഏതെങ്കിലുമൊക്കെ ഒന്നിനെ തിരഞ്ഞെടുത്തിട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇത് വലിയ പണ്ഡിതന്മാർക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ദേഹേച്ഛയുടെ താല്പര്യപ്രകാരമായത് മസ്ലഹത്താണ് ഇത് മഫ്സദത്താണെന്ന് വെറുതെ പറയാൻ പറ്റുകയില്ല. കാരണം മസ്ലഹത്ത് ഇന്നതാണ് ഉയർന്ന മസ്ലഹത്ത്, ഇന്നതാണ് താഴെയുള്ള മസ്ലഹത്ത്, ഇന്നതാണ് ഉയർന്ന മഫ്സദത്ത്, ഇന്നതാണ് താഴെയുള്ള മഫ്സദത്ത്. മസ്ലഹത്തും മഫ്സദത്തും വരുമ്പോൾ മസ്ലഹത്ത് അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്, അത് ചെയ്യണം. മഫ്സദത്ത് അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്, അത് ഒഴിവാക്കാനാണ് പരിശ്രമിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കേണ്ടത്. പഠിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുന്നതാണ്. പക്ഷേ പഠിക്കാതെ അതിൻ്റെ പിന്നിൽ ഒന്നും ചോദിച്ച് മനസ്സിലാക്കാതെ ഓരോരുത്തരും സ്വന്തം നിലക്ക് മസ്ലഹത്ത് മഫ്സദത്തുകൾ തീരുമാനിക്കുകയും അങ്ങനെ അവനവൻ്റെ ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഹലാൽ ഹറാമാവുകയുമില്ല, ഒരാൾക്ക് ഹലാലിനെ ഹറാമാക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത് നന്നായി പഠിച്ചു മനസ്സിലാക്കുക, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങളിൽ വളരെയധികം ഉപകരിക്കുന്നതാണ്. അള്ളാഹു തആല കൃത്യമായി അവൻ്റെ ദീന് പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും അതനുസരിച്ച് മരണപ്പെടാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന വസിദ്ന ഇൽമ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതുബ് ഇലൈക.